Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഈ പ്രക്ഷേപണത്തിൽ 138 സങ്കീർത്തനത്തിന്റെ ഒരു പൊതുവായ അവലോകനമാണ് നാം ശ്രവിക്കുന്നത്. സാഹിത്യഘടനയിൽ ഒരു കൃതജ്ഞതാഗീതമാണിത്, നന്ദിയുടെ ഗീതമാണിതെന്ന് നാം മനസ്സിലാക്കിയതാണ്. 4 ഭാഗങ്ങളായി ഈ സങ്കീർത്തന പഠനത്തിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത, സങ്കീർത്തന ശേഖരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കൃതജ്ഞതാഗീതമാണ് 138 സങ്കീർത്തനം എന്നാണ്. ഒരു വ്യക്തിയുടെ നന്ദി പ്രകടനമാണിതെന്നും വ്യക്തി ദാവീദ് രാജാവാണെന്നും പണ്ഡിതന്മാരിൽ അധികം പേരും നിജപ്പെടുത്തിയിട്ടുള്ളതും നാം മനസ്സിലാക്കിയതാണ്, നാം കണ്ടതാണ്. ദൈവം നൽകിയ പ്രത്യേക അനുഗ്രഹത്തിന് നന്ദി പറയുകയല്ല ഇവിടെ, മറിച്ച് അനുദിന ജീവിത പരിസരങ്ങളിൽ നിന്നുകൊണ്ട് സ്രഷ്ടാവും നാഥനും രക്ഷിതാവുമായ ദൈവത്തെ ഓർക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ ബൈബിൾ ഭാഷയത്തിൽ അല്ലെങ്കിൽ ഹെബ്രായ പ്രയോഗത്തിൽ വ്യക്തി പൂർണ്ണമായും മനസാവാച കർമ്മണ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. നാം പഠനവിഷയമാക്കിയ ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നീട് ആലപിച്ചത് അനൂപ് കുമാർ ജിയും സംഘവുമാണ്.
പൂർണ്ണ ഹൃദയത്തോടങ്ങയെ പാടിപ്പുകഴ്ത്തും, കർത്താവേ ഞാനങ്ങെ പാടിപ്പുകഴ്ത്തും.
പൂർണ്ണ ഹൃദയത്തോടങ്ങയെ പാടിപ്പുകഴ്ത്തും, കർത്താവേ ഞാനങ്ങെ പാടിപ്പു.
നന്ദി പറയുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന വികാരമാണ്, അത് മനുഷ്യ സ്വഭാവമാണ്, മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ഗുണമായിരിക്കണം. അതായത് നന്ദി പറയുമ്പോൾ അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ കൃതജ്ഞതയ്ക്ക് യോഗ്യനായ വ്യക്തിയെ നാം അംഗീകരിക്കുകയും ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. എന്തിന്? നല്ലൊരു സാമൂഹ്യ ജീവിയുടെ ലക്ഷണമല്ലേ നന്ദിയുള്ളവരായിരിക്കുക എന്നത്? ഇനി ഇവിടെ ഗായകൻ അല്ലെങ്കിൽ സങ്കീർത്തകൻ കൃത്യമായി ചെയ്യുന്നത് തന്നിൽ ദൈവം വർഷിച്ചിട്ടുള്ള ചെറുതും വലുതുമായ നന്മകൾക്ക് അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുന്നു. മനസ്സിലെ നന്ദിയുടെ വികാരം ദൈവത്തിനുള്ള സ്തുതിപ്പായി പരിണമിക്കുന്നത് വാക്കുകളിൽ, പദങ്ങളിൽ, വരികളിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്.
കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ ഞാനങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു, മാലാഖമാരുടെ മുന്നിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു, പാടിപ്പുകഴ്ത്തുന്നു.
ഇങ്ങനെയുള്ളൊരു നന്ദിയുടെ വികാരം ഒരു പ്രഘോഷണമായി സ്തുതിപ്പായി ഗായകന്റെ അധരങ്ങളിൽ ഉയരുന്നു. നന്ദിയുള്ള മനുഷ്യന്റെ മനസ്സിലെയും ഹൃദയത്തിലെയും സംതൃപ്തിയും സന്തോഷവും സ്വാഭാവികമായും അധരങ്ങളിൽ വാക്കുകളായും വരികളായും പിന്നെ ഗാനമായും ഗീതമായും ഉതിർക്കൊള്ളുന്നത് ക്രിയാത്മകമായ സർഗസൃഷ്ടിയാണ്. ഇത് നിങ്ങളുടെയും എൻ്റെയും ജീവിതാനുഭവം തന്നെയാണ്. സങ്കീർത്തന രചനയും അതിൻ്റെ ചിട്ടപ്പെടുത്തലും അതിൽ തന്നെ അവസാനിക്കുന്നില്ല. നന്ദിയുടെ വികാരവുമായി ഗായകൻ അല്ലെങ്കിൽ ജനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധനയ്ക്കായി ദേവാലയത്തിൽ പ്രാർത്ഥനാലയത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ മതാത്മക പശ്ചാത്തലത്തിൽ നാം നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടത് നന്ദിയുടെ വികാരം സ്തുതിപ്പിൻ്റെ പ്രഘോഷണവും ആരാധനയുമായി 138-ാം സങ്കീർത്തനത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത് ഈ പൊതു അവലോകനത്തിൽ അങ്ങനെ നാം ശ്രദ്ധിക്കേണ്ടതാണ്, നിരീക്ഷിക്കേണ്ടതാണ്.
കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടങ്ങേക്കു ഞാൻ നന്ദി അർപ്പിക്കുന്നു. മാലാഖമാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. ഞാനങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു മുന്നിൽ ശിരസ്സു നമിക്കുന്നു. ഞാൻ ശിരസ്സു നമിക്കുന്നു.
ഈ സങ്കീർത്തന പഠനത്തിനിടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് സുവിശേഷം വരച്ചു കാട്ടുന്ന പൂജരാജാക്കളുടെ ചിത്രമാണ്. ദ മേജായ്, മാഗൂസ്, മാജി. ലത്തീൻ ഗ്രീക്ക് പ്രയോഗങ്ങളാണ്. ഇംഗ്ലീഷിൽ ബഹുവചനത്തിൽ മേജായ്, ദ ത്രീ കിങ്സ്, ദ വൈസ് മെൻ ഫ്രം ദ ഈസ്റ്റ്. മൂന്ന് രാജാക്കൾ, ജ്ഞാനികൾ, പൂജരാജാക്കൾ എന്നെല്ലാം നാം പരിഭാഷപ്പെടുത്താറുണ്ടല്ലോ. ബെത്ലഹേമിലെ കാലിക്കൂട്ടിൽ പിറന്ന ദിവ്യ ഉണ്ണിയെ തേടിയെത്തിയവരാണിവർ. ഇനി രാജാക്കന്മാരുടെ എണ്ണം സുവിശേഷം കൃത്യമായി പറയുന്നില്ലെങ്കിലും സ്വർണം, കുന്തുരുക്കം, മീറ എന്നീ മൂന്ന് കാഴ്ചദ്രവ്യങ്ങളിൽ നിന്ന് അവർ ദിവ്യ ഉണ്ണിക്ക് സമ്മാനിച്ച ഈ മൂന്ന് കാഴ്ചദ്രവ്യങ്ങളിൽ നിന്നും അവർ മൂവരായിരുന്നു എന്ന നിഗമനത്തിൽ ബൈബിൾ നിരൂപകന്മാർ എത്തിച്ചേരുന്നുണ്ട്. ജൂതയാദേശത്ത് പിറന്ന ദിവ്യ ഉണ്ണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അവിടുത്തെ വണങ്ങാനും ആരാധിക്കാനുമായി ബെത്ലഹേമിലേക്ക് കിഴക്ക് നിന്നും ജ്ഞാനികളെത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. തീർച്ചയായും ഈ പുതിയ നിയമ പ്രതിപാദ്യ വിഷയത്തിന് അതിൻ്റേതായ പഴയ നിയമ സംബന്ധങ്ങളും കണ്ടെത്താവുന്നതാണ്.
ജനതകളവിടുത്തെ പ്രകാശത്തിലേക്കും രാജാക്കന്മാരവിടുത്തെ ഉദയശോഭയിലേക്കും കടന്നുവരും. രാജാക്കന്മാർ കടന്നുവരും എന്ന് പറയുന്നത് യെശയ്യാപ്രവാചകനാണ്.
അപ്പോൾ 68-ാം സങ്കീർത്തനം സൂചിപ്പിക്കുന്നത്
ജെറൂസലേമിലെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരും. രാജാക്കന്മാരങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരും. രാജാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവരും.
വീണ്ടും സങ്കീർത്തനം 72 സൂചിപ്പിക്കുന്നത്
താർസീസിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവിടുത്തേക്ക് കപ്പം കൊടുക്കട്ടെ. അന്യദേശക്കാരായ രാജാക്കന്മാർ അവിടുത്തെ വണങ്ങട്ടെ. രാജാക്കന്മാരവിടുത്തെ വണങ്ങട്ടെ.
അങ്ങനെ പൂജരാജാക്കളെക്കുറിച്ച് സുവിശേഷം പറയുന്ന പൂജരാജാക്കളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുമ്പോൾ അവരുടെ മനോഭാവത്തിലേക്കും മനസ്സിലുയരുന്ന നന്ദിയുടെയും സ്തുതിപ്പിൻ്റെയും വികാരം എപ്രകാരം അവരുടെ പ്രവൃത്തിയിൽ കാഴ്ചയായും സ്തുതിപ്പായും പിന്നെ അതിൻ്റെ ഉച്ഛസ്ഥായിയിൽ ആരാധനയായും പരിണമിക്കുന്നു എന്നൊരു നിരീക്ഷണം മാത്രമാണ് ഇവിടെ അഭികാമ്യം. ദാ രക്ഷകനായ രാജാവ്, ഇസ്രായേലിൻ്റെ രാജാവ്, രാജാധിരാജൻ ജനിച്ചിരിക്കുന്നുവെന്നറിഞ്ഞിട്ട് പൂജരാജാക്കൾ ദീർഘയാത്ര ചെയ്താണ് പുൽക്കൂട്ടിലെത്തി ഉണ്ണിയെ വണങ്ങി ആരാധിക്കുന്നത്.
രാജാക്കൾ പൂജരാജാക്കൾ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവിടുത്തെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. രാജാക്കൾ അവിടുത്തെ
കുമ്പിട്ടാരാധിക്കയും ചെയ്തു എന്നാണ് വിശുദ്ധ മത്തായി സുവിശേഷകൻ കുറിക്കുന്നത്. രാജാക്കൾ, പൂജരാജാക്കൾ കുമ്പിട്ടാരാധിച്ചു. രാജാക്കന്മാരുടെ ഈ രണ്ട് ചേഷ്ടകൾ അല്ലെങ്കിൽ ചെയ്തികൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മറ്റു സുവിശേഷകന്മാരുടെ പ്രതിപാദ്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഹെബ്രായ ജൂതയ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ നിലവിലുള്ള നന്ദിയുടെയും സ്തുതിപ്പിന്റെയും പ്രകരണങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കും. യൂറോപ്പിലും പിന്നെ കിഴക്ക് തുർക്കിയിലുമുള്ള പൂജരാജാക്കളെ സംബന്ധിച്ച ആദ്യ നൂറ്റാണ്ടുകളിലെ ചിത്രീകരണങ്ങൾ വളരെ പ്രശസ്തമാണ്. ക്രിസ്തുവിന്റെ മുന്നിൽ രാജാക്കൾ മുട്ടുമടക്കുന്നത് അവിടുന്ന് രക്ഷകനായ ദൈവമാണെന്ന കരുതലോടെയാണ്, ബോധ്യത്തോടെയാണ്, വിശ്വാസത്തോടെയാണ്. ഏത് പാരമ്പര്യത്തിലായാലും മുട്ടുമടക്കുന്നത് ബഹുമാനം മാത്രമല്ല, ആരാധനയുടെയും സ്തുതിപ്പിൻ്റെയും സർവോപരി വിശ്വാസത്തിൻ്റെയും പ്രകടനമാണ്. തീർന്നില്ല ആരാധനയുടെ അല്ലെങ്കിൽ നന്ദി പ്രകടനത്തിൻ്റെ ഒരു പടി കൂടെ ഉയർന്ന അവസ്ഥയും ഉച്ചസ്ഥായിയുമാണ് കാഴ്ചകൾ സമർപ്പിക്കുന്നത്. സങ്കീർത്തന പാരമ്പര്യത്തിൽ അത് പ്രകടമാക്കപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ മുന്നിലുള്ള മനുഷ്യൻ്റെ പരമമായ നന്ദി പ്രകടനത്തിൻ്റെ ചേതോ വികാരമാണ് പൂജരാജാക്കൾ ക്രിസ്തുവിന്, ഉണ്ണിയേശുവിന് കാഴ്ചകൾ സമർപ്പിച്ചത്. ഇനിയും ഇസ്രായേലിൻ്റെ പാരമ്പര്യത്തിലേക്ക് തിരിയുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് കർത്തൃസന്നിധിയിലെത്തുന്ന ജനം ദേവാലയത്തിൽ അവിടുത്തെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് കാഴ്ചയർപ്പിക്കുന്നു, ബലിയർപ്പിക്കുന്നു, സ്രഷ്ടാവും പരിപാലകനും നാഥനുമായ യാവേയെ ആരാധിക്കുന്നു. അങ്ങനെ 138 സങ്കീർത്തന പദങ്ങൾ വിവരിക്കുന്ന സ്തുതിപ്പും കാഴ്ചയർപ്പണവും പുതിയ നിയമത്തിലെ നന്ദിയുടെയും സ്തുതിപ്പിൻ്റെയും രക്ഷാകര ബലിയിലേക്ക്, അതായത് ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ പരമയാഗത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് നമ്മെ പടിപടിയായി നയിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ 20-ലധികം സങ്കീർത്തനങ്ങളും നന്ദിയുടെയും സ്തുതിപ്പിൻ്റെയും പ്രകരണങ്ങളാണ്. അതിലേറ്റവും മനോഹരമായ ഒന്നാണ് 138 സങ്കീർത്തനം എന്ന് പറയേണ്ടതില്ല. അങ്ങനെ സങ്കീർത്തകനും ഗായകനും കിന്നരവാദ്യക്കാരനുമായി പഴയ നിയമം ചിത്രീകരിക്കുന്ന ദാവീദ് രാജാവിൻ്റെ ജീവിത സായാഹ്നത്തിൽ ദൈവത്തെ സ്തുതിക്കാനും നന്ദിയർപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം തുടർന്നും ഇസ്രായേലിലെ ലേവ്യരെ ഏൽപ്പിച്ചുകൊണ്ടും തൻ്റെ ആയുസ്സിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുമാണ് അദ്ദേഹം ചരിത്രത്തിൽ നിന്നും പിൻവാങ്ങുന്നത്. അങ്ങനെ ദാവീദ് രാജാവിൻ്റെ ഗീതമെന്ന് അറിയപ്പെടുന്ന മനോഹരമായ 138 സങ്കീർത്തനം ആരംഭിച്ചതുപോലെ തന്നെ അവസാനത്തിലും ദാവീദ് രാജാവിനെ അനുസ്മരിച്ചുകൊണ്ട് പൊതുവായ ഈ അവലോകനം ഉപസംഹരിക്കുന്നു.
പൂർണ്ണ ഹൃദയത്തോടങ്ങയെ പാടിപ്പുകഴ്ത്തും, കർത്താവെ ഞാനങ്ങെ പാടിപ്പുകഴ്ത്തും.
പൂർണ്ണ ഹൃദയത്തോടങ്ങയെ പാടിപ്പുകഴ്ത്തും, കർത്താവെ ഞാനങ്ങെ പാടിപ്പുകഴ്ത്തും.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 138 പൊതു അവലോകനത്തോടെ ഈ ഗീതത്തിൻ്റെ പഠനം അവസാനിക്കുന്നു. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി അടുത്ത പ്രക്ഷേപണത്തിൽ നമുക്ക് സങ്കീർത്തനം 147 പഠനം ആരംഭിക്കാം.